ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഡൽഹി സ്ഫോടനക്കേസിൽ അന്വേഷണം ഊർജിതം. കശ്മീർ സ്വദേശി ആമിർ റഷീദ് അലിയെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. ബീഹാറിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ബിജെപി ജെഡിയു നിയമസഭാ നേതാക്കളെ ഇന്ന് തിരഞ്ഞെടുക്കും. വടക്കൻ മേഖലാ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഹരിയാനയിൽ ചേർന്നു. സൌദി അറേബ്യയിൽ ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസും ടാങ്കറും കൂട്ടിയിടിച്ച് നിരവധി ഇന്ത്യക്കാർ മരിച്ചതായി റിപ്പോർട്ട്. കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഈ മാസം 21 വരെ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. ഡൽഹിയിലെ ചുവപ്പ് കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനക്കേസിൽ കശ്മീർ സ്വദേശി ആമിർ റഷീദ് അലിയെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. ഡൽഹിയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. ഇയാളെ കോടതി 10 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഡൽഹി സ്ഫോടനത്തിൽ 10 പേർ മരിക്കുകയും 25 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വടക്കൻ മേഖലാ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഹരിയാനയിലെ ഫരീദാബാദിൽ പുരോഗമിക്കുന്നു. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, ജമ്മുകശ്മീർ, ഡൽഹി മുഖ്യമന്ത്രിമാർ, ഡൽഹി, ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, ചണ്ഡീഗഡ് അഡ്മിനിസ്ട്രേറ്റർ, കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഡൽഹി സ്ഫോടനത്തിൽ മരിച്ചവരോടുള്ള ആദരസൂചകമായി മൌനം ആചരിച്ച ശേഷമാണ് യോഗം ആരംഭിച്ചത്. ബീഹാറിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഗവർണർക്ക് രാജിക്കത്ത് കൈമാറി. ഈ മാസം 20 പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വിശദാംശങ്ങളിലേക്ക്.
ബീഹാറിലെ സർക്കാർ രൂപീകരണം സംബന്ധിച്ച് പട്നയിലും ന്യൂഡൽഹിയിലും എൻഡിഎയുടെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ജെഡിയു നിയമസഭാ പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഇന്ന് പട്നയിൽ യോഗം ചേരും. ജെഡിയുവിന്റെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 85 എംഎൽഎമാർ നിതീഷ് കുമാറിനെ പാർട്ടിയുടെ നിയമസഭാ നേതാവായി ഐകകണ്ഠേന തിരഞ്ഞെടുക്കും. നിലവിലെ മന്ത്രിസഭയുടെ അവസാന യോഗം ഇന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേരും. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഈ മാസം 20 സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ബീഹാർ നിയമസഭയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 243 അംഗങ്ങളുടെ പട്ടിക മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വിനോദ് സിംഗ് ഗുഞ്ചിയാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കൈമാറി. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് 2 ദിവസത്തിന് ശേഷം പട്നയിലെ രാജ്ഭവനിലെത്തിയാണ് പട്ടിക കൈമാറിയത്. എൻഡിഎയിലെ 202 പേരും മഹാസഖ്യത്തിലെ 34 പേരും പട്ടികയിൽ ഉൾപ്പെടുന്നു. സൌദി അറേബ്യയിൽ ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസും ടാങ്കറും കൂട്ടിയിടിച്ച് നിരവധി ഇന്ത്യക്കാർ മരിച്ചതായി റിപ്പോർട്ട്. മെക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയായിരുന്ന യാത്രാ ബസ് ഇന്ന് പുലർച്ചെ ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അപകടത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തി. റിയാദിലെ എംബസിയും ജിദ്ദയിലെ കോൺസുലേറ്റും അപകടത്തിൽപ്പെട്ട ഇന്ത്യക്കാർക്ക് എല്ലാ സഹായവും നൽകുന്നുണ്ടെന്ന് ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. 8 0 02 44 0003 01 2 2 6 1 4 0 9 0 01 2 6 6 1 4 2 7 6 തുടങ്ങിയ ഹെൽപ്ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. സൌദി ബസ് അപകടത്തിൽപ്പെട്ടവരിൽ പലരും ഹൈദരാബാദിൽ നിന്നുള്ളവരാണെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതായി തെലങ്കാന മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി. ബസ് അപകടത്തിൽ മരിച്ചവരുടെ വിവരങ്ങൾ കണ്ടെത്താൻ ചീഫ് സെക്രട്ടറിയെയും ഡിജിപിയെയും ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾ അമേരിക്കയിൽ നിന്ന് ദ്രവീകൃത പെട്രോളിയം, എൽപിജി തുടങ്ങിയവ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള കരാറിൽ ഒപ്പുവച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കരാർ പ്രകാരം പ്രതിവർഷം ഏകദേശം 2.2 മില്യൺ ടൺ എൽപിജി ഇറക്കുമതി ചെയ്യും. ഒരു വർഷമാണ് കരാറിന്റെ കാലാവധിയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. എണ്ണ കമ്പനികളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം അമേരിക്കൻ ഉൽപാദകരുമായി നടത്തിയ ചർച്ചകളുടെ ഫലമായാണ് കരാറെന്നും ശ്രീ ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള കേസിൽ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ ഇന്ന് വിധി പറയും. 3 ജഡ്ജിമാരുടെ പാനൽ വിധി പ്രഖ്യാപന തീയതി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ധാക്കയിലുടനീളം സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ദേശീയ അപസ്മാര ദിനം. അപസ്മാരം വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. മസ്തിഷ്കത്തിന്റെ ക്രമരഹിതമായ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന നാഡീവ്യൂഹ സംബന്ധമായ അവസ്ഥയാണ് അപസ്മാരം. എപ്പിലെപ്സി ഫൌണ്ടേഷൻ ഓഫ് ഇന്ത്യയാണ് ആദ്യമായി ദേശീയ അപസ്മാര ദിനം ആചരിച്ചു തുടങ്ങിയത്. സ്വാതന്ത്ര്യസമര സേനാനി ലാലാ ലജ്പത് റായിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളിലെ ലജ്പത് റായിയുടെ ആശയങ്ങളെക്കുറിച്ച് പരാമർശിച്ച കേന്ദ്രമന്ത്രി യുവാക്കൾ, കർഷകർ, സാധാരണക്കാർ എന്നിവർക്ക് ഇത് പ്രചോദനമായതായും പറഞ്ഞു. അക്കൌണ്ട്സ് ആൻഡ് എൻടൈറ്റിൽമെന്റ് ഓഫീസുകളിലെ മികവിന് CAG നൽകുന്ന ഓഫീസ് ഓഫ് ദി ഇയർ പുരസ്കാരം കേരള AG's ഓഫീസിന് ലഭിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ഓഡിറ്റ് ദിവസ് ആഘോഷ പരിപാടിയിൽ പുരസ്കാരം കൈമാറി. സംസ്ഥാന സർക്കാരിന്റെ അക്കൌണ്ടുകളും എൻടൈറ്റിൽമെന്റ് പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്നതുൾപ്പെടെ AG's ഓഫീസ് സുപ്രധാന പങ്കാണ് വഹിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടരുന്നു. ഈ മാസം 21 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന 22 നടക്കും. നവംബർ 24 വരെ പത്രിക പിൻവലിക്കാം. 1899 തദ്ദേശ സ്ഥാപനങ്ങളിലെ 23576 വാർഡുകളിലേക്ക് അടുത്ത മാസം 9-ഉം 11-ഉം രണ്ട് ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13-ന് നടക്കും. കണ്ണൂർ പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജിന്റെ നിര്യാണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ ദുഃഖം രേഖപ്പെടുത്തി. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നവരാണ് ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥരെന്നും മൊത്തം തിരഞ്ഞെടുപ്പ് സംവിധാനവും ഏകീകരണത്തോടെ പ്രവർത്തിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു ഉദ്യോഗസ്ഥനും പ്രയാസം നേരിടേണ്ടി വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് ലോക ഗർഭാശയഗിള ക്യാൻസർ നിർമ്മാർജ്ജന ദിനം. ഗർഭാശയഗിള ക്യാൻസർ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഗർഭാശയഗിള ക്യാൻസർ തടയുന്നതിന് കേരളത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്കായി വാക്സിനേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിൽ നടപ്പാക്കിയ പദ്ധതിയെക്കുറിച്ച് ആകാശവാണി ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
അണുബാധയുണ്ടാകുന്നതിന് മുൻപ് തന്നെ കുട്ടികളെ സുരക്ഷിതരാക്കുക എന്നതാണ് ഈ വാക്സിനേഷനിലൂടെ ലക്ഷ്യമിടുന്നത്. അണുബാധ മൂലമുള്ള കോശമാറ്റങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ക്യാൻസറായി മാറിയേക്കും എന്നുള്ളതുകൊണ്ടാണ് വിദ്യാർത്ഥിനികളിൽ വാക്സിനേഷൻ നടപ്പാക്കുന്നത് എന്ന് മലബാർ ക്യാൻസർ സെന്ററിലെ ഡോക്ടർ നീതു ആകാശവാണിയോട് പറഞ്ഞു. സ്കൂൾ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണവും നടത്തുന്നുണ്ട്.
വൃശ്ചിക പുലരിയിൽ ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. വൃശ്ചികം ഒന്നായ ഇന്ന് 70,000 പേർ വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. പുതിയ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നട തുറന്നതോടെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കമായി. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പശ്ചാത്തലത്തിൽ പമ്പയിൽ മുങ്ങുമ്പോൾ മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ ഭക്തർ ശ്രദ്ധ പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ അടുത്ത 2-3 ദിവസത്തേക്ക് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനത്താൽ തമിഴ്നാട്ടിലെ കൂടല്ലൂർ, മയിലാടുതുറൈ, നാഗപട്ടണം, തിരുവാരൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. ഡൽഹിയിൽ വായു ഗുണനിലവാരം അതീവ മോശം വിഭാഗത്തിൽ തുടരുന്നു. ഇന്ന് രാവിലെ വായു ഗുണനിലവാരം 359 രേഖപ്പെടുത്തി. ആനന്ദ് വിഹാറിലും ചാന്ദിനി ചൌക്കിലും വായു ഗുണനിലവാരം 383 രേഖപ്പെടുത്തിയത്. വായു ഗുണനിലവാരം മോശമായ സാഹചര്യത്തിൽ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ 3-ാം ഘട്ടം ഏർപ്പെടുത്തിയതായി എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷൻ അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 164 നേട്ടത്തിൽ 84,722 നിഫ്റ്റി 34 നേട്ടത്തിൽ 25,944 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ ഇടിവ്. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 11,455 പവന് 80 രൂപ കുറഞ്ഞ് 91,640 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹി സ്ഫോടനക്കേസിൽ അന്വേഷണം ഊർജിതം. കശ്മീർ സ്വദേശി ആമിർ റഷീദ് അലിയെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. ബീഹാറിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. BJP, JDU നിയമസഭാ നേതാക്കളെ ഇന്ന് തിരഞ്ഞെടുക്കും. വടക്കൻ മേഖലാ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഹരിയാനയിൽ ചേർന്നു. സൌദി അറേബ്യയിൽ ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസും ടാങ്കറും കൂട്ടിയിടിച്ച് നിരവധി ഇന്ത്യക്കാർ മരിച്ചതായി റിപ്പോർട്ട്. കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഈ മാസം 21 വരെ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.